വർക്ക് ആൻഡ് ഹോളിഡേ വിസ അഥവാ സബ് ക്ലാസ് 462 ഇന്ത്യക്കാർക്കായുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ 1 ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 ഇന്ത്യക്കാർക്കാണ് ഓസ്ട്രേലിയയിൽ ഹോളിഡേക്കൊപ്പം ജോലി ചെയ്യാനും അവസരം ലഭിക്കുക. വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ വിശദാംശങ്ങളും യോഗ്യതകളും എങ്ങനെ അപേക്ഷിക്കാമെന്നുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഇന്ത്യയുമായി ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക സഹകരണ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാർക്കും വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചത്. September 16 ഇന്ത്യ ഔദ്യോഗികമായി വർക്ക് ആൻഡ് ഹോളിഡേ വിസ പട്ടികയിൽ ഇടം നേടി. 50 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഓസ്ട്രേലിയ നിലവിൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അനുവദിക്കുന്നത്. ഓരോ വർഷവും 1000 പേർക്ക് വീതം വിസ നൽകുമെന്ന് പറഞ്ഞല്ലോ. ഇതിനായുള്ള രജിസ്ട്രേഷനാണ് October 1 ആരംഭിക്കുന്നത്. 18 വയസ്സിനും 30 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം. നിലവിൽ October 30 വരെയാണ് രജിസ്ട്രേഷൻ സ്വീകരിക്കുക. 25 ഓസ്ട്രേലിയൻ ഡോളറാണ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ്. ഇമ്മി അക്കൗണ്ടിലൂടെയാണ് രജിസ്ട്രേഷൻ സമർപ്പിക്കേണ്ടത്. രജിസ്ട്രേഷൻ അവസാനിച്ചതിന് ശേഷം നടത്തുന്ന ബാലറ്റ് അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് അപേക്ഷകരെ കണ്ടെത്തുക. വിസ ലഭിക്കുന്നവർക്ക് 1 വർഷം ഓസ്ട്രേലിയയിൽ ഹോളിഡേക്കൊപ്പം ജോലി ചെയ്യുന്നതിന് അവസരമുണ്ടാകും. പിന്നീട് ഓരോ വർഷം വീതം 2 തവണ വിസ നീട്ടിക്കിട്ടുന്നതിനും അവസരമുണ്ടാകും. പ്രിയ ശ്രോതാക്കളെ, October 1 ഇന്ത്യക്കാർക്കായി ആരംഭിക്കുന്ന വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മെൽബണിലെ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലോയേഴ്സിൽ മൈഗ്രേഷൻ ലോയറായ താരായിസ് നമ്പൂതിരി വിശദീകരിക്കുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം.
ഈ ഒരു വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ 18-30 ഓഫ് ഏജ് ഇൻക്ലൂസീവ്, അതായത് 18-30 വയസ്സിനിടയ്ക്കുള്ള ഡിപ്പെൻഡൻസ് ഇല്ലാത്ത അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സബ് ക്ലാസ് 462 വിസയിൽ ഓസ്ട്രേലിയയിൽ വരാനും 3 വർഷം വരെ സ്പെൻഡ് ചെയ്യാനും, ഡിപ്പെൻഡിങ് ഓൺ ദി എലിജിബിലിറ്റി റിക്വയർമെന്റ്, അതിനുള്ളൊരു അവസരമാണ് ഓസ്ട്രേലിയ ഒരുക്കുന്നത്. ആ ഒരു ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത്, ഓസ്ട്രേലിയ നിൽക്കുന്ന സമയത്ത് അവരുടെ ഹോളിഡേ, അവരുടെ ഫണ്ട്സ് അവർക്ക് കൊടുക്കിട്ടാനായിട്ട് വർക്ക് റൈറ്റ്സും ഓസ്ട്രേലിയ കൊടുക്കുന്നുണ്ട്. ഇതിനൊരു 1000 പൊസിഷൻസും അതിലൊരു ബാലറ്റ് സിസ്റ്റവുമാണ് ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്നത്.
അതെ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ബാലറ്റ് സിസ്റ്റത്തെ പറ്റി. എന്താണ് ഈ ബാലറ്റ് സിസ്റ്റം എന്നത് കൂടി ഒന്ന് പറയുമോ?
തീർച്ചയായിട്ടും. ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ സെലക്ഷൻ ക്രൈറ്റീരിയ കൊണ്ടുവരാനായിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ ഒരു ബാലറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ബാലറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രീ രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. ഇതിലേക്ക് താല്പര്യമുള്ള, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആപ്ലിക്കൻസ് പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടി $25 ആണ് അതിന്റെ ഫീസ്. ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അതിൽ നിന്നും ഒരു സിസ്റ്റം സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് $650 കൊടുത്ത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് അവർക്ക് എൻട്രർ ചെയ്യാൻ സാധിക്കുന്നത്.
ഇതിന്റെ ഒരു യോഗ്യത മാനദണ്ഡങ്ങൾ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്?
ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏജ് റിക്വയർമെന്റ് ആണ്. 18-30 ഇടയ്ക്കുള്ള, 18 വയസ്സും 30 വയസ്സും ഇൻക്ലൂഡഡ് ആണ്. ഈ വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പോസ്റ്റ് 2 വർഷമെങ്കിലും പോസ്റ്റ് സെക്കൻഡറി ക്വാളിഫിക്കേഷൻ സ്റ്റഡീസ് ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ്. ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഡിപ്പെൻഡന്റ് ആപ്ലിക്കൻസ് ഉണ്ടാകാനും പാടില്ല. ഇന്ത്യൻ നാഷണൽസിന് ഗവൺമെന്റ് അപ്രൂവൽ ലെറ്ററിന്റെ ആവശ്യവും ഇത്തവണയില്ല. പിന്നെ എവിഡൻസ് ഓഫ് ഇനഫ് ഫണ്ട്സ് ടു സ്റ്റേ ഹിയർ ഇൻ ഓസ്ട്രേലിയ, അതിനൊരു $5,000 ആണ് കണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഫങ്ഷണൽ ഇംഗ്ലീഷ്, അതായത് അത്യാവശ്യം ഓസ്ട്രേലിയയിൽ വന്നാൽ ഓസ്ട്രേലിയയിലെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഫങ്ഷണൽ ഇംഗ്ലീഷ് നമ്മൾ കാണിക്കുകയും വേണം.
ഈ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ IELTS പോലുള്ളതിന്റെ സ്കോർ ആവശ്യമുണ്ടോ അതോ?
ഐ എൽ ടി എസിന്റെ സ്കോർ ആകാം, അല്ലെങ്കിൽ പഠനം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നു.
ഓക്കെ, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഇവിടെ മറ്റ് വിസകളിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, അതോ ഓസ്ട്രേലിയക്ക് പുറത്തായവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ?
ഈ വിസയ്ക്ക് ഓസ്ട്രേലിയക്ക് പുറത്തുനിന്ന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ, നമ്മൾ ഈ അപേക്ഷ ആദ്യം തന്നെ നമ്മളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫണ്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല, നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിലാണ് നമുക്ക് ഈ ഫണ്ട്സ് കാണിക്കേണ്ടത്. രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മാനദണ്ഡങ്ങളിൽ നമുക്ക് നമ്മുടെ ഏജും ബാക്കിയുള്ള ഡീറ്റെയിൽസും ആണ് കാണിക്കേണ്ടത്. നമുക്ക് നമ്മളെ വൺസ് വി ആർ സെലക്ടഡ് അപ്പോഴാണ് നമുക്ക് ഈ ഫണ്ട്സ് കാണിക്കേണ്ടതായിട്ട്
വരുന്നത്. എങ്ങനെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വെൻ യു സെലക്ട് 462 വർക്ക് ആൻഡ് ഹോളിഡേ വിസ, ദർ ഈസ് അനദർ വിസ വർക്കിംഗ് ഹോളിഡേ 417, അതുമായിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. 417 ലിസ്റ്റിനകത്ത് ഇന്ത്യയില്ല. 462 എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് രജിസ്ട്രേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്കൊരു ബട്ടൺ കാണും. ഇന്ത്യയുടെ കൂടെ ബാക്കിയുള്ള വിയറ്റ്നാം, ചൈന എന്നീ കൺട്രീസും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതിൽ പോയി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ, ആ ഒരു ബാലറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷനും രജിസ്ട്രേഷനും പോകുന്നതാണ്.
അത് നമ്മൾ നേരിട്ട് പോവുകയാണോ അതോ നമ്മൾ ഇമ്മി അക്കൗണ്ട് വഴി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?
ഇല്ല, നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇമ്മി അക്കൗണ്ട് വഴി തന്നെയാണ്. രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റിൽ കൂടിയാണ്.
ഓക്കെ, ഈ തുടക്കത്തിൽ താര പറഞ്ഞല്ലോ ഈ ബാലറ്റിംഗ് സിസ്റ്റത്തെ പറ്റി. ഈ ബാലറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായും ഇലക്ട്രോണിക്കലി ആണോ അത് കൈകാര്യം ചെയ്യുന്നത്, അതോ മാനുവലി നമ്മുടെ യോഗ്യതകൾ അവർ പരിശോധിച്ചതിന് ശേഷമാണോ തീരുമാനമെടുക്കുക?
ഇലക്ട്രോണിക്കലി ആണ് ബാലറ്റ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്, മാനുവലി അല്ല. ജസ്റ്റ് ആൻഡ് ഫെയർ ഒരു പ്രോസസ്സ് കൊണ്ടുവരാനായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ എലിജിബിൾ അല്ലാത്ത ഒരു ആപ്ലിക്കന്റിനെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ വൺസ് ആൻ ആപ്ലിക്കേഷൻ ഈസ് ലോഡ്ജ്ഡ്, അവിടുന്ന് ഒരു ഇലക്ട്രോണിക് സിസ്റ്റം വഴിയാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്.
ഓക്കെ, തര ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിന്റെ അകത്ത് ഈ സെലക്ഷൻ ക്രൈറ്റീരിയയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം അവർക്ക് മറ്റ് പി ആർ പോലുള്ള വിസകളിലേക്കോ ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസകളിലേക്കോ മാറുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ?
യാതൊരു തടസ്സവുമില്ല. മറ്റുള്ള പെർമനന്റ് റെസിഡൻസീസ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസാസ് അതിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വിസയിൽ സാധാരണ 4 മാസത്തെ സ്റ്റഡി റൈറ്റ്സേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാമെങ്കിലും സ്റ്റഡി റൈറ്റ്സ് യൂഷ്വലി 4 മാസമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിസയിൽ വന്ന് ഓസ്ട്രേലിയയിൽ പഠിക്കണമെങ്കിൽ, 4 മാസത്തിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ അടുത്ത സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു വിസ നമുക്ക് 3 പ്രാവശ്യം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ എലിജിബിലിറ്റി റിക്വയർമെന്റ്. 3 വർഷമാണ്, 3 വർഷം വരെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓസ്ട്രേലിയ കൊടുക്കുന്നത്.
പ്രിയ ശ്രോതാക്കളെ, വർക്ക് ആൻഡ് ഹോളിഡേ വിസ അഥവാ സബ് ക്ലാസ് 462 വിസയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.